السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا إِنَّكَ أَنْتَ السَّمِيعُ الْعَلِيمُ رَبَّنَا وَاجْعَلْنَا مُسْلِمَيْنِ لَكَ ومن ذرياتنا أمة مسلمة لك وارنا مناسكنا وتب علينا إنك أنت التواب الرحيم ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم إن آيات کا ترجمہ یہ ہے کہ اور جب ابراہیم اس خاص گھر کی بنیاد
ഈ ആയത്തുകളുടെ തർജ്ജമ ഇപ്രകാരമാണ്. ഓർമ്മിക്കുക, ഇബ്രാഹീമും ഇസ്മായിലും ആ പ്രത്യേക മന്ദിരത്തിന്റെ അസ്ഥിവാരം പടുത്തുയർത്തുകയായിരുന്നപ്പോൾ അവർ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നാഥ, ഞങ്ങളിൽ നിന്നും ഈ സേവനത്തെ സ്വീകരിക്കണമേ. നിശ്ചയമായും എല്ലാം കേൾക്കുന്നവനും നന്നായി അറിയുന്നവനും നീ തന്നെയാണല്ലോ. ഞങ്ങളുടെ നാഥ, നീ ഞങ്ങളിരുവരെയും നിന്നെ അനുസരിക്കുന്നവരാക്കുകയും ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് നിന്നെ അനുസരിക്കുന്ന ഒരു സമുദായത്തെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനാ വിധങ്ങൾ നീ കാണിച്ചു തരണമേ. ഞങ്ങളുടെ നേരെ തോബ സ്വീകരിച്ചുകൊണ്ട് കാരുണ്യത്തോടെ തിരിയണമേ. നിശ്ചയമായും വളരെയധികം തൗബ സ്വീകരിക്കുന്നവനും കരുണാമയനും നീ തന്നെയാണല്ലോ. ഞങ്ങളുടെ നാഥ, അവർക്ക് നിന്റെ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു കൊടുക്കുകയും ഗ്രന്ഥങ്ങളും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും അവരെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ നീ അവരിൽ നിന്നും എഴുന്നേൽപ്പിക്കണമേ. തീർച്ചയായും പ്രതാപശാലിയും അഗാധജ്ഞനും നീ തന്നെയാണ്. ഈ ആയത്തുകളിൽ വിനയവും ത്യാഗവും കൂറും അതേപോലെ തന്റെ വരും തലമുറ അള്ളാഹുമായി ബന്ധപ്പെട്ട് നിൽക്കണം എന്ന അഭിലാഷം ജനങ്ങളെ അള്ളാഹുവിലേക്ക് കൊണ്ടുപോകാനുള്ള മാർഗരേഖ, അള്ളാഹുവിന്റെ ദാസരായി തീരാനുള്ള അഭിവാജ്ഞ എന്നീ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള മാതൃകയും പ്രാർത്ഥനയും പഠിപ്പിച്ചിരിക്കുകയാണ്. ആദ്യ ആയത്തിൽ ഹദ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഹദ്രത്ത് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിവർ ചെയ്ത അതിമഹത്തായ ത്യാഗത്തെയാണ് സ്മരിക്കുന്നത്. കഅബ മന്ദിരത്തിൽ പ്രദർശിച്ചു കൊണ്ടിരുന്ന ഓരോ ഇട്ടുകയും തന്നെ പറയുന്നത്, ഈ ഗേഹത്തിന്റെ പണി പൂർത്തിയായിക്കഴിഞ്ഞാൽ പിതാവിനെയും മകനെയും അതിനുശേഷമുണ്ടാകുന്ന മക്കളെയും ഈ മരുപ്രദേശത്ത് എന്നേക്കുമായി താമസിപ്പിക്കുമെന്നാണ്. മകനോട് പറയുന്നത്, ഈ മരുപ്രദേശത്ത് ഈ വീടിന്റെ മനോഹാരിത നിലനിർത്തുന്നതിനായി നീ ഇനി ഇവിടെ തന്നെ താമസിക്കണമെന്നാണ്. അള്ളാഹുവിന്റെ വരിഷ്ഠദാസരായ ഇരുവർക്കും തന്നെ ഒരു കാലത്ത് ലോക ജനതയുടെ കേന്ദ്രം ഇതായിത്തീരുമെന്ന ദൈവവാഗ്ദാനത്തിൽ അടിയുറച്ച വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം എന്നാണ് സംഭവിക്കുക എന്നത് ആർക്കറിയാം? ആ സമയത്ത് വെറും ത്യാഗം ഒന്ന് മാത്രമാണ് കണ്ടിരുന്നത്. എന്നിട്ടും വളരെ വിനീതരായിക്കൊണ്ട് അള്ളാഹുവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത് നോക്കുക. അള്ളാഹുവേ, നിനക്ക് വേണ്ടിയുള്ള ഈ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത് നിന്റെ ഫളൽ ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഈ ത്യാഗത്തെ നീ സ്വീകരിച്ചാലും ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഈ പ്രവർത്തനത്തിൽ ഒരുവിധ വലിപ്പത്തരവും ഞങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല. ഇതിനുള്ള പ്രതിഫലത്തിനുള്ള അവകാശം ഞങ്ങൾക്കില്ല. ദുആകൾ കേൾക്കുന്ന അല്ലാഹുവേ, നീ ഞങ്ങളുടെ ദുആകൾ കേട്ടാലും ഞങ്ങളുടെ കൈവശം എന്തൊന്നാണോ ഉണ്ടായിരുന്നത് അതെല്ലാം ഞങ്ങൾ ചെലവ് ചെയ്തു. ഇനിയും ഞങ്ങൾ കഴിയുന്ന ത്യാഗങ്ങൾ ചെയ്യുന്നതാണെന്ന് വാക്ക് തരുന്നു. ഞങ്ങളുടെ സന്താനങ്ങളും ഈ ത്യാഗത്തിൽ പങ്കാളികളാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ ഒരു ദുആയാണ് ഇരുവരും ചെയ്തിരുന്നത്. തുടർന്ന് അള്ളാഹുവിനെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നു, ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ യഥാർത്ഥ അവസ്ഥ നിന്റെ സമക്ഷം സമർപ്പിക്കുകയുണ്ടായി. നീ എല്ലാം അറിയുന്നവനാണ്. ഞങ്ങൾ ചെയ്യുന്നതെല്ലാം, ഞങ്ങൾ പറയുന്നതെല്ലാം നീ അറിയുന്നു. ഞങ്ങൾ ചെയ്യുന്നതെല്ലാം നിന്റെ പ്രീതിക്കു വേണ്ടിയാണ്. നീ ഞങ്ങളുടെ ഈ ത്യാഗത്തെ സ്വീകരിച്ചുകൊണ്ട് ഇതിനെ നിന്റെ വീടാക്കി മാറ്റണമേ. നിന്റെ വീട് ഇവിടെ ഉള്ളതുകൊണ്ട് ഈ മരുപ്രദേശം ജനനിബിഡമാക്കി തീർക്കണമേ. ഞങ്ങൾ നിന്റെ കൽപ്പന കേട്ട് ഞങ്ങൾക്ക് മനസ്സിലായതനുസരിച്ച് നിന്റെ വീട് നിർമ്മിച്ചു. ഇത് ജനവാസ കേന്ദ്രമാക്കി തീരാനാണ് ഞങ്ങൾ ചെയ്തത്. എന്നാൽ ഇതിന്റെ യഥാർത്ഥ ജനവാസം അള്ളാഹുവേ നിന്റെ ഫളലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഈ ഗേഹത്തെ ബാഹ്യമായ നിലയിൽ ജനവാസമുള്ളതാക്കി തീർക്കുന്നവർക്കും നീ നിന്നിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഉൾക്കാഴ്ച നൽകണമേ. ആത്മീയതയിൽ അത് അവരെ വളർത്തുന്നതാക്കണമേ. ചുരുക്കത്തിൽ, മുസ്ലിങ്ങളുടെ മസ്ജിദുകൾ ഈ ഒരു ആത്മാവോടുകൂടിയാണ് നിർമ്മിക്കപ്പെടുന്നത്. അങ്ങനെയാണ് നിർമ്മിക്കപ്പെടേണ്ടതും. അതല്ലാതെ മനോഹര കെട്ടിടങ്ങൾ ഒന്നുമല്ല. മനോഹരമായ മസ്ജിദുകൾ നിർമ്മിക്കപ്പെടാറുണ്ട്, എന്നാൽ അതിൽ ഈ ആത്മാവ് കാണില്ല. മസ്ജിദ് നിർമ്മാണത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം അതിൽ കാണില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മസ്ജിദുകളിൽ കൊത്തുപണികൾ പാടില്ല. മറ്റ് മതസ്ഥർ അവരുടെ ആരാധനാലയങ്ങളിൽ കൊത്തുപണികൾ ചെയ്യാറുണ്ട്. എന്നാൽ രാജാക്കന്മാരും സമ്പന്നരും നിർമ്മിച്ച പല മസ്ജിദുകളിലും കൊത്തുപണികൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ചില മസ്ജിദുകളിൽ രാജാക്കന്മാർ സ്വർണം വരെ പൂശുകയുണ്ടായി. സ്വർണം പൂശുകയോ അതിലെ കൊത്തുപണികളോ അല്ല അതിന്റെ സൗന്ദര്യം. മസ്ജിദുകളുടെ സൗന്ദര്യം അതിനെ ജനസാന്ദ്രമാക്കുന്നതിലാണുള്ളത്. അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമുള്ള ജനങ്ങൾ അതിൽ നിറയണം. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് വിവരിക്കുന്നു, ഞാൻ ഒരിക്കൽ ഒരു അറബ് നാട്ടിൽ പോയി, മിസ്രിനെ കുറിച്ചാണ് പറയുന്നത്, അവിടെയുള്ള മനോഹരമായ ഒരു വലിയ മസ്ജിദിൽ ചെന്നപ്പോൾ നമസ്കരിക്കുന്ന നാലഞ്ച് ആളുകൾ ഒരു മൂലയിൽ പോയി നമസ്കരിക്കുന്നു. ഇതെന്താണെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവിടുത്തെ ഇമാം പറഞ്ഞു, ജനങ്ങൾ നമസ്കാരത്തിനായി വരാറില്ല, നാണം കൊണ്ടാണ് മിഹ്റാബിൽ നിന്ന് നമസ്കരിക്കാത്തത്. ഇത്ര വലിയ മനോഹരമായ പള്ളിയിൽ നാലഞ്ച് പേരെ കണ്ട് വരുന്ന ആളുകൾ എന്ത് ധരിക്കും എന്ന് കരുതിയാണ് അത് ചെയ്യാത്തത്. അതുകൊണ്ട് ഈ മൂലയിൽ വന്ന് ഞങ്ങൾ നമസ്കരിക്കും. ആരെങ്കിലും വന്നാൽ ശരിക്കുള്ള നമസ്കാരം കഴിഞ്ഞെന്നും ഇത് പിന്നീട് വന്നവരാണ് നമസ്കരിക്കുന്നതെന്നും മനസ്സിലാക്കിക്കൊള്ളും. എന്നാൽ മറ്റൊരവസ്ഥയുമുണ്ട്. മസ്ജിദിൽ ജനങ്ങൾ നല്ലതുപോലെ പോകുന്നുണ്ടെങ്കിലും പള്ളി നിറയുന്നുണ്ടെങ്കിലും മസ്ജിദിൽ പോകുന്ന ഒരാൾക്കുണ്ടാകേണ്ട ആത്മവീര്യം അവരിൽ ഉണ്ടാവുകയില്ല. ഭൗതിക ചിന്ത അവരെ എപ്പോഴും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കും, അള്ളാഹുവിലേക്ക് പൂർണമായും ശ്രദ്ധ തിരിയുന്നില്ല. അതുകൊണ്ട് നാം മസ്ജിദ് നിർമ്മിക്കുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ നാം കുമ്പിടേണ്ടതാണ്. അവന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായി നാം കരസ്ഥമാക്കുന്നവരായി നാം മാറണം. മസ്ജിദ് നിർമ്മിക്കുന്നതിനായി നാം സമർപ്പിക്കുന്ന ത്യാഗത്തിന് അള്ളാഹുവിനോട് നന്ദിയുള്ളവരായി തീരണം. അതിൽ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. കാരണം നാം ചെയ്യുന്ന ഈ ത്യാഗങ്ങൾ ഹദ്റത്ത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ത്യാഗത്തിന്റെ ലക്ഷ്യത്തിൽ ഒരംശം പോലുമില്ല. നാം ധനത്യാഗമാണ് പൊതുവിൽ ചെയ്യാറുള്ളത്, അതും നമ്മുടെ കഴിവനുസരിച്ച്. ഇന്നത്തെ ഈ ലോകത്ത് ഇതും വലിയ ത്യാഗം തന്നെയാണ്. നല്ല ഉദ്ദേശത്തിനായ ധനത്യാഗം വലിയ കാര്യം തന്നെയാണ്. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഈ ധനത്യാഗം ചെയ്യുന്നത്. പള്ളി നിർമ്മാണം എന്നത് തികച്ചും ശ്ലാഘനീയം തന്നെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യത്തിലേക്ക് പലപ്പോഴായി ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ പക്കൽ ഇങ്ങനെയുള്ളവർ പ്രതിഫലം കരസ്ഥമാക്കുന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തിൽ പാശ്ചാത്യ നാടുകളിൽ ഇക്കാര്യത്തിലേക്ക് വളരെയധികം ശ്രദ്ധ തിരിഞ്ഞിട്ടുണ്ട്. മസ്ജിദുകൾ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തങ്ങളുടെ ആഗ്രഹങ്ങൾ ചിലർ പൂർണമായും മാറ്റിത്തിരുത്തിയിരിക്കുന്നു. മിച്ചം വരുന്ന തുകയല്ല അവർ ചെലവ് ചെയ്യുന്നത്, തങ്ങളെ പ്രയാസത്തിൽ സ്വയം അകപ്പെടുത്തി ഇവരെ ത്യാഗം ചെയ്യുന്നു. എന്നാലും നാം ഓർക്കേണ്ടത് ഇക്കാര്യത്തിൽ അഹങ്കരിക്കരുത്. ഈ മസ്ജിദിന്റെ നിർമ്മാണത്തിൽ ഏകദേശം 1,200,000 pounds ചെലവ് വന്നിട്ടുണ്ട്, 1.2 million pounds. ഇവിടെയുള്ള ജമാഅത്ത് ഇത്രയും വാഗ്ദാനം ചെയ്യുകയുണ്ടായി, 75% വരെ അടച്ചു തീർക്കുകയും ചെയ്തു കഴിഞ്ഞു. ചിലർ വലിയ വലിയ ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ നോക്കുകയായിരുന്നു കണക്കുകൾ, 84,000 pounds, 78,000 pounds വരെ ചിലർ പണം നൽകിയിട്ടുണ്ട്. 15,000, 20,000, 30,000 വരെ പൗണ്ട് നൽകിയവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 11 ആളുകളുടെ വാഗ്ദാനം ഞാൻ നോക്കിയപ്പോൾ അത് തന്നെ 300,000 മുകളിൽ പോകും. ഇക്കാലത്തെ പ്രതികൂല സാഹചര്യത്തിൽ ജമാഅത്തിന് വേണ്ടി ചെയ്യുന്ന ഈ ത്യാഗം തികച്ചും ഭാരിച്ചത് തന്നെയാണ്. എന്നിരുന്നാലും എല്ലാ ത്യാഗങ്ങളും നമ്മെ വിനയാന്വിതരാക്കണം. ഇതെല്ലാം ഉണ്ടായിരിക്കെ അള്ളാഹു നമ്മുടെ മുമ്പാകെ വിവരിച്ച ഉദാഹരണം നമ്മുടെ ത്യാഗങ്ങൾ തുച്ഛം തന്നെയാണെന്നാണ്. ഈ ത്യാഗത്തിന് ഫലം ഉണ്ടാകണമെങ്കിൽ മസ്ജിദുകളെ ജനവാസമുള്ളതാക്കി തീർക്കണം. മക്ക ജനവാസമില്ലാത്ത ഒരു പ്രദേശമായിരുന്നു. അവിടെയാണ് അള്ളാഹുവിന്റെ വീട് നിർമ്മിക്കപ്പെട്ടത്. ഈ നാടുകൾ ആത്മീയമായി നോക്കുമ്പോൾ തരിശുഭൂമിയാണ്. ഇവിടെയും ജനനിബിഡമാക്കുകയും ഹരിതാഭമാക്കി മാറ്റുകയും ചെയ്യേണ്ടതാണ്. ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ് യൂറോപ്പിൽ നാം മസ്ജിദുകൾ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു മഹാ പ്രവൃത്തി എപ്പോഴും നാം മുന്നിൽ കാണേണ്ടതാണ്. ജുമാക്ക് വേണ്ടി മാത്രം മസ്ജിദ് നിറച്ചാൽ മതിയാകുന്നതല്ല, നമസ്കാരത്തിന്റെ ഹാജർ നില വർദ്ധിപ്പിക്കണം. ഇന്ന് നാം ഈ മസ്ജിദിന്റെ ഉദ്ഘാടനം നടത്തുകയാണ്. അതുകൊണ്ട് ഇപ്രകാരം ദുആ ചെയ്യുക. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. നമ്മുടെ ധനത്യാഗം സ്വീകാര്യമാകുന്നത് അള്ളാഹുവിനോട് ഇപ്രകാരം ദുആ ചെയ്യുമ്പോഴാണ്. അള്ളാഹുവെ, നീ ഇത് സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ആത്മീയ അഭിവൃദ്ധി നൽകണമേ. ഈ മസ്ജിദിനെ നിറക്കുവാൻ തൗഫീഖും നൽകണമേ. കാരണം ഈ മസ്ജിദ് നിർമ്മിക്കപ്പെടുന്നത് നിന്നെ മാത്രം ആരാധിക്കാനാണെന്ന വസ്തുത നീ അറിയുന്നു. ആത്മീയതയിൽ അഭിവൃദ്ധി കൈവരിക്കുന്നവരെ ഈ പ്രദേശത്ത് നീ നിറക്കുകയും ചെയ്യണമേ. നിന്റെ സ്മരണയാൽ നിറക്കുന്നതിനായാണ് ഈ മസ്ജിദ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളുടെ ത്യാഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെ നിന്റെ സാമീപ്യം കരസ്ഥമാക്കുന്ന ആത്മീയ സ്ഥാനത്തെത്തിക്കണമേ. നിന്റെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ട് നിന്റെ സ്വർഗത്തിന്റെ അവകാശികളായി ഞങ്ങൾ മാറട്ടെ. ഹദീസിൽ വരുന്നു, മുസ്നദ് അഹമ്മദ് ബിൻ ഹംബലിൽ നിന്നുള്ള ഒരു ഹദീസാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഖിയാമത്ത് നാൾ റബ്ബെ അസ്സവജൽ പറയും, അനുഗ്രഹീതർ ആരായിരിക്കുമെന്ന് അപ്പോൾ ജനങ്ങൾ ഉടനെ അറിയുന്നതാണ്. ജനങ്ങൾ ചോദിച്ചു, യാ റസൂലുള്ളാ, അനുഗ്രഹീതർ ആരാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസ്ജിദുകളിൽ ദിക്റിന്റെ മജ്ലിസുകൾ സംഘടിപ്പിക്കുന്നവർ. ബുഖാരിയിൽ നിന്നുള്ള ഒരു ഹദീസ് ഹദ്രത്ത് അബു ഹുറൈറ റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, രാവിലെയും വൈകുന്നേരവും മസ്ജിദിൽ പോകുന്നവർക്ക് സ്വർഗത്തിൽ അള്ളാഹു അവർക്കായി അതിഥി സൽക്കാരത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്തു വെക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ മസ്ജിദുകൾ ഭക്തിയുടെയും അനുഗ്രഹത്തിന്റെയും നിലവാരം കരസ്ഥമാക്കുന്നതായി മാറണം. അള്ളാഹുവിന്റെ പക്കൽ ഈ മസ്ജിദും അതിൽ വരുന്നവരും അള്ളാഹുവിന്റെ പ്രിയരായി മാറട്ടെ. അവർ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നവരായി മാറട്ടെ. സ്വർഗത്തിൽ അള്ളാഹുവിന്റെ അതിഥി സൽക്കാരത്തിൽ ഉൾപ്പെടുന്നവരായി തീരട്ടെ. ഈ ലക്ഷ്യത്തോടെ മസ്ജിദുകൾ നിർമ്മിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. അവർക്ക് ആ ലോകത്തെ സ്വർഗത്തിന്റെ മാത്രം അവകാശമല്ല ലഭിക്കുക, ഈ ലോകത്തെ സ്വർഗത്തിന്റെ അവകാശികളായി അവർ മാറുന്നതാണ്. ഗോപുരത്തിന് താഴെ നമ്മുടെ പല പള്ളികളിലും എഴുതാറുള്ളത് അലാബി സിക്രില്ലായി തത്തമായിനുൽ കുലൂബ് എന്നാണ്. ഈ പള്ളിയിലും വൃത്തത്തിനും മുകളിൽ അത് എഴുതിയിട്ടുണ്ട്. അറിയുക, അള്ളാഹുവിന്റെ സ്മരണയിലാണ് മനഃശാന്തി കൈവരിക. ചുരുക്കത്തിൽ ആരുടെ ഹൃദയമാണോ സംതൃപ്തമായി തീരുന്നത് അവർക്ക് ഇതിനേക്കാളും വലിയ ജന്നത്ത് ഏതാണ് ലഭിക്കുക. ഇക്കാലത്ത് ലോകം അസ്വസ്ഥജനകമാണ്. ദൈവത്തെ മറന്നതുകൊണ്ടാണ് ഈ അസ്വസ്ഥത. അള്ളാഹുവിനെ ഓർക്കുന്നവരും അവന്റെ സ്മരണ തന്റെ നാവിൽ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവരും പ്രയാസങ്ങളെയെല്ലാം അള്ളാഹുവിനു വേണ്ടി സഹിക്കുന്നു. അവയെ അള്ളാഹുവിന്റെ പ്രീതിക്കുള്ള മാർഗമായി കരുതി തങ്ങളുടെ മനസ്സിനെ സംതൃപ്തിയിലാക്കുന്നു. ലോകത്ത് നൂറ്റുകണക്കിന് ആത്മഹത്യകൾ നിത്യേന നടക്കുന്നു. കാരണം ഭൗതികമായ ദുഃഖങ്ങൾ അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല. ചിലർക്ക് ഭൗതികമായ മനപ്രയാസങ്ങൾ വലിയ ആഘാതം തന്നെ ഏൽപ്പിക്കുന്നു. അങ്ങനെ അവർക്ക് ഹൃദയസ്തംഭനം വരെ വരുന്നു. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ നിന്നും ആരോ എനിക്ക് കത്തെഴുതി, അവിടെ ശക്തമായ കൊടുങ്കാറ്റും ആലിപ്പഴം വീഴ്ചയുമെല്ലാം നടക്കുകയുണ്ടായി. അതുകാരണം കൃഷിക്ക് മഹാനഷ്ടം സംഭവിച്ചു. ഒരു കർഷകൻ തന്റെ കൃഷിയിടത്തിലേക്ക് പോയി. തണ്ണിമത്തന്റെ കൃഷിയായിരുന്നു. അവയെല്ലാം പൂർണ്ണമായി നശിച്ചു കഴിഞ്ഞിരുന്നു. ഇത് അയാളെ വളരെ ആഘാതമേൽപ്പിക്കുകയും അത് കണ്ടപ്പോൾ തന്നെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഭൗതിക ദുഃഖങ്ങൾ അള്ളാഹുവിന്റെ ആളുകളെ ഒന്നും ചെയ്യില്ല. അവർ ഓരോ പ്രയാസങ്ങൾ വരുമ്പോഴും അള്ളാഹുമായി കൂടുതൽ അടുക്കുന്നു. വിശ്വാസി പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ സവിധത്തിൽ വന്ന് എപ്പോഴും മനഃശാന്തി കൈവരിക്കുകയാണ് ചെയ്യുന്നത്. സൂറ റഹ്മാനിൽ അള്ളാഹു പറയുന്നു, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, ആരാണ് തന്റെ നാഥന്റെ സ്ഥാനത്തെ ഓർത്ത് ഭയപ്പെടുന്നത്, അവർക്ക് രണ്ട് സ്വർഗങ്ങളുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള ആരാധന അവനെ ഭയന്നുകൊണ്ട് ചെയ്യുന്നവർ മനഃശാന്തി കൈവരിച്ചുകൊണ്ട് ഈ ലോകത്തും സ്വർഗത്തിന്റെ അവകാശികളായി മാറുന്നു. ഈ ലോകത്തെ സ്വർഗം ഒരു വ്യക്തിയെ റഹ്മാന്റെ ദാസരാക്കി മാറ്റി. ഏത് കാരണം? അവനെ അടുത്ത ലോകത്തിന്റെ സ്വർഗത്തിന്റെ അവകാശിയാക്കി മാറ്റുന്നു. ഞാൻ ഓതിയ അടുത്ത ആയത്തിൽ ഹദ്രത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഹദ്രത്ത് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നിവർ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു, റബ്ബനാ വജഅൽനാ മുസ്ലിമീനിലക, ഞങ്ങളുടെ നാഥ ഞങ്ങൾ രണ്ടുപേരെയും സന്മാർഗികളാക്കണമേ. ഇവിടെ വളരെയധികം വിനയാന്യതരാകുന്ന രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ ത്യാഗങ്ങളും ചെയ്തതിനു ശേഷവും അള്ളാഹുവിന്റെ വരിട്ടദാസരായി തീർന്നിട്ടും അവർ ചെയ്യുന്ന ദുആ ഇപ്രകാരമാണ്, അള്ളാഹുവേ നീ ഞങ്ങളെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണമേ എന്നാണ്. ഹദ്റത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഭാര്യയെയും മകനെയും ആരോരുമില്ലാത്ത മരുഭൂമിയിൽ അള്ളാഹുവിന്റെ കൽപ്പന നടപ്പിൽ വരുത്തുന്നതിനായി ഉപേക്ഷിച്ചതിനു ശേഷവും ദുആ ചെയ്യുന്നത് നിന്നെ അനുസരിക്കുന്നവനാക്കി എന്നെ മാറ്റണമേ എന്നാണ്. സർവ്വതും ദൈവത്തിനായി നൽകി, മകനെയും ഭാര്യയെയും നൽകി, എന്നിട്ടും പറയുന്നത് പൂർണമായും നിന്നെ അനുസരിക്കുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണമേ, അള്ളാഹുവിന്റെ പ്രീതിക്കായി മകനെ മരുഭൂമിയിൽ ഉപേക്ഷിക്കുന്നു, എന്നിട്ടും പറയുന്നത് എല്ലാ കൽപ്പനകളും അംഗീകരിക്കുന്നവരും അനുസരിക്കുന്നവരും സാത്വികരുമാക്കി ഞങ്ങളെ മാറ്റണമേ എന്നാണ്. ഈ ഒരു സ്ഥാനമാണ് ഒരു വിശ്വാസി കരസ്ഥമാക്കേണ്ടത്. തന്റെ നന്മയിൽ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല, അതിനെ ആശ്രയിക്കാനും പാടില്ല. തന്റെ ത്യാഗങ്ങളെ പൊക്കിപ്പിടിക്കരുത്. അള്ളാഹുവിന് മുമ്പിൽ ഭയന്നുകൊണ്ട് അള്ളാഹുവെ ഞങ്ങളുടെ പ്രവൃത്തികൾ ഒന്നുമല്ല, നിന്റെ ഫളൽ ഉണ്ടായാൽ ഞങ്ങൾക്ക് നല്ലവരാകാൻ കഴിയും എന്നവനോട് ദുആ ചെയ്യുക. നിന്റെ ഫളൽ കൊണ്ട് അബ്ദ റഹ്മാനായി തീരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ വിനീതമായ ഒരു അപേക്ഷ ഇതാ, ഞങ്ങളെ നന്മയിൽ ഉറപ്പിച്ചു നിർത്തണമേ, എപ്പോഴും നിന്നോട് കൂറ് പുലർത്തുന്നവരാക്കണമേ, നിന്റെ പ്രീതിയിൽ ചരിക്കുന്നവരാക്കണമേ. ഈ ഒരു മഹത്തായ ലക്ഷ്യത്തിന് വേണ്ടിയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഞങ്ങൾ ദുആ ചെയ്യുന്നത്, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ദുആ ഇരക്കുന്നു. ആ ദുആ ഇതാണ്, വമിൻ ദുർരിയ്യത്തിന ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക, ഞങ്ങളുടെ മക്കളിൽ നിന്നും അനുസരണമുള്ളവരും നിന്റെ കൽപ്പനകൾ നടപ്പിൽ വരുത്തുന്നവരുമായ ഒരു സമൂഹത്തെ ഉണ്ടാക്കണമേ. അള്ളാഹുവിന്റെ വീടുണ്ടാക്കിയതിനു ശേഷം തന്റെ ജീവിത കാലയളവിൽ മാത്രമല്ല അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. പറയുന്നു, ഇതിനെ ജനവാസമുള്ളതാക്കി വെക്കുന്നതിനും ആത്മീയമായ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നതിനും നിന്നെ പരിപൂർണമായും പിൻപറ്റുന്നതിനായും ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും ആളുകളെ ഉണ്ടാക്കണമേ. ഒരു വിശ്വാസിയുടെ ദുആ ഇതായിത്തീരേണ്ടതാണ്. ഇന്ന് നമുക്കുള്ള പാഠം ഇതാണ്. മസ്ജിദിനോട് നമുക്ക് ഒഴിവുള്ളപ്പോഴുള്ള ബന്ധം മാത്രം പോരാ, തിരക്കിനിടയിലും സമയം മാറ്റിവെച്ച് ഇവിടേക്ക് വരേണ്ടതാണ്. അതേപോലെ നമ്മുടെ സന്താനങ്ങൾക്കും ഈ ബന്ധം ഉണ്ടായിത്തീരാനായി നാം പരിശ്രമിക്കേണ്ടതാണ്. നമ്മുടെ വരും തലമുറയിലെ യുവാക്കളിലും കുട്ടികളിലും ഇബാദത്തിന്റെ ആവേശം ഉണ്ടായിത്തീരണം. അതിനായി പ്രയത്നിക്കേണ്ടതോടൊപ്പം ഒരു വലിയ മാർഗം ദുആ കൂടിയാണ്. ഹൃദയാവസ്ഥ അറിയുന്ന അള്ളാഹു കേൾക്കുന്നവനാണ്. സദുദ്ദേശത്തോടെ ചെയ്യുന്ന ദുആകൾ അവൻ കേൾക്കുന്നു. അതുകൊണ്ട് ഇപ്രകാരം ദുആ ചെയ്യുക. ഇബാദത്തിനോടുള്ള താല്പര്യം, അള്ളാഹുവിന്റെ കൽപ്പനകൾ നടപ്പിൽ വരുത്തുന്നതിനുള്ള താല്പര്യം ഒരു തലമുറക്ക് ശേഷം അടുത്ത തലമുറയിലും ഇത് വ്യാപിച്ചുകൊണ്ടേ പോകട്ടെ. ഇബാദത്തുകളിലും അള്ളാഹുവിന്റെ കൽപ്പനകൾ നടപ്പിൽ വരുത്തുന്നതിലും അലസരാണെങ്കിൽ വരും തലമുറയിലും ഈ അലസത പ്രകടമാകുന്നതാണ്. ചുരുക്കത്തിൽ, ഓരോ മസ്ജിദിന്റെയും നിർമ്മാണത്തോടൊപ്പം നമ്മുടെ കർമ്മങ്ങളെ വിലയിരുത്തുകയും ദുആകൾ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അതോടൊപ്പം നമ്മുടെ മക്കളെ തർബിയത്ത് ചെയ്യുന്ന കാര്യത്തിലേക്കും ശ്രദ്ധിക്കേണ്ടതാണ്. ഹദ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഹദ്രത്ത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നിവരുടെ അരിന മസാസിക്കന വതുബ് അലൈന എന്ന പ്രാർത്ഥന നമ്മുടെ തർബിയത്തിലേക്കും ഇബാദത്തിലേക്കും ശ്രദ്ധ തിരിക്കുന്നു. അതോടൊപ്പം നമ്മുടെ സന്താനങ്ങളിൽ ഉന്നത ശിക്ഷണ മൂല്യങ്ങൾ നിലനിർത്തുന്നതിലേക്കും ശ്രദ്ധ തിരിക്കുന്നു. മനാസിക്കന എന്നതിന്റെ അർത്ഥം ആരാധനകളും അള്ളാഹുവിന് മുമ്പിൽ നമുക്ക് ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാ കടമകളുമാണ്. ഇബാദത്തിനോടൊപ്പം അള്ളാഹുവിനോടുള്ള സർവ കടമകളും നിറവേറ്റാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ആരാധനയ്ക്കും കടമ പാലനത്തിനു ശേഷവും താൻ കുറെയൊക്കെ ചെയ്തല്ലോ എന്ന അഹന്ത ആർക്കും പാടില്ല. തുടർന്ന് ദുആ ചെയ്യുക, വതുബ അലൈന, ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണമേ, ഞങ്ങളിലേക്ക് നീ തിരിയണമേ, ഞങ്ങളിൽ നിന്നും അല്ലറ ചില്ലറ തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് മാപ്പാക്കണമേ. നീ നിശ്ചയമായും തൗബ സ്വീകരിക്കുന്നവനും കരുണ ചൊരിയുന്നവനുമാണ്. തുടർച്ചയായി നാം ഈ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മസ്ജിദിന്റെ നിർമ്മാണോദ്ദേശം പൂർത്തിയാകുന്നതാണ്. അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനായുള്ള പരിശ്രമം വേണ്ടും വിധം ചെയ്യാനും സാധിക്കുന്നതാണ്. തങ്ങളുടെ മക്കളെയും ഈ മാർഗത്തിൽ വഴി നടത്താൻ നമുക്ക് സാധിക്കുന്നതാണ്. മാത്രമല്ല, ഹദ്രത്ത് ഇബ്രാഹിം അലൈഹിസലാം, ഹദ്രത്ത് ഇബ്രാഹിം ഇസ്മായിൽ അലൈഹിസലാം എന്നിവരുടെ ദുആയുടെ സ്വീകാര്യത മുഖേന അള്ളാഹു ലോകത്തിറക്കിയ ആ ഉന്നത അനുഗ്രഹത്തിന്റെ അവകാശികളായി നാം മാറുകയും ചെയ്യുന്നതാണ്. ആ അനുഗ്രഹങ്ങൾ ലോകത്തെ തന്റെ വരുധിയിൽ കൊണ്ടുവന്ന് ലോകത്ത് മഹത്താ വിപ്ലവം സംജാതമാക്കി. അത് കാരണം മൃതരായവർ ജീവിച്ചു, ആത്മീയതയുടെ ഉറവുകൾ നിർഗളിക്കാൻ തുടങ്ങി. മുമ്പാരും കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത രീതിയിൽ ആരാധനകളുടെ പുതിയ രൂപം പ്രകടമായി. എത്രമാത്രമെന്നാൽ ഇബാദത്തുകളുടെ ഔദിത്യം പ്രാപിച്ച മഹാനായ പ്രവാചക നിയോഗിതനാവുകയും ചെയ്തു. ആ മഹാത്മാവിൽ ആത്മാർത്ഥതയുടെയും കൂറിന്റെയും പൂർണ്ണത കൈവരികയുണ്ടായി. സൃഷ്ടാവിനോടുള്ള കടമയും പരിപൂർണമായ രീതിയിൽ അവിടെ നിന്ന് നിറവേറ്റി. അങ്ങനെ അള്ളാഹുവിന്റെ പക്കൽ സ്വീകാര്യയോഗ്യനായി. ഇതെല്ലാം തന്നെ പരിപൂർണതയിൽ എത്തിയത് കാരണം അള്ളാഹു തന്റെ പ്രവാചകൻ ഖാതമുൽ അംബിയ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ഇങ്ങനെ പ്രഖ്യാപിക്കാൻ പറഞ്ഞു. ഖുൽ ഇന്ന സലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നീ പ്രഖ്യാപിക്കുക, എന്റെ നമസ്കാരവും എന്റെ ത്യാഗങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവും എല്ലാം അള്ളാഹുവിനുള്ളതാണ്. അവൻ സർവ്വലോക പരിപാലകനാകുന്നു. അതുകൊണ്ട് ഇവിടെ അള്ളാഹുവിന്റെ വക്കൽ ഇബാദത്തുകളുടെയും ത്യാഗങ്ങളുടെയും ഉന്നത പദവി പ്രാപിക്കുകയുണ്ടായി. മുമ്പ് ഒരു ഔന്നത്യം ആരിലും കാണാൻ സാധിച്ചിരുന്നില്ല. നമ്മുടെ യജമാൻ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് കരസ്ഥമായ മിഹ്റാജ് ആയിരുന്നു ഇത്. അള്ളാഹു തആല ഈ ലോകത്തിനു വേണ്ടി ഇപ്രകാരം പ്രഖ്യാപിക്കാൻ പറഞ്ഞു. അള്ളാഹുവിന്റെ സ്നേഹം ഇനി ഈ മഹാനായ പ്രവാചകനെ പിൻപറ്റിയാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ, അല്ലാതെ ലഭിക്കില്ല. ഈ ഒരു മാതൃകയാണ് ഇബാദത്തുകളുടെയും ത്യാഗങ്ങളുടെയും യഥാർത്ഥ കടമ നിറവേറ്റിയത്. തിരുനബിയുടെ പരിശുദ്ധീകരിക്കുന്ന ശക്തിയിൽ നിന്നും നേരിട്ട് ശക്തി കൈവരിച്ചവർക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം ഗ്രസ്തമാക്കാനുള്ള നവനവങ്ങളായ മാർഗങ്ങൾ ആ മഹാത്മാവിന്റെ മാതൃകയിലൂടെ ചരിച്ചുകൊണ്ട് തുറക്കപ്പെടുകയുണ്ടായി. രാത്രികളിൽ ഇബാദത്തുകൾ ചെയ്യുന്നവരും പകൽ ദീനിന് വേണ്ടി ത്യാഗങ്ങൾ ചെയ്യുന്നവരും ജന്മം കൊണ്ടു. ആത്മീയമായി അവർ ആദ്യമൃതരായിരുന്നു. അവർ അത്യുന്നതമായ ആത്മീയ ജീവിതം കരഗതമാക്കുകയുണ്ടായി. ഈ മഹാനായ പ്രവാചകനാണ് ഖിയാമത്ത് നാൾ വരേക്കുമായ സർവകാലത്തേക്കും സർവ സമൂഹത്തിലേക്കും വന്ന പ്രവാചകൻ. അതുകൊണ്ട് ഈ അനുഗ്രഹം ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഈ ഉത്തമ മാതൃക മുമ്പ് പ്രകാശിച്ചതുപോലെ ഇന്നും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഇറങ്ങിയ മഹത്തായ അധ്യാപനം ഇന്നും വളരെ പ്രഭാവത്തോടെ പ്രക്ഷോഭിതമായി കൊണ്ടിരിക്കുകയാണ്. ഈ മഹാനായ പ്രവാചകന് അള്ളാഹു തആല ഇക്കാലത്ത് യഥാർത്ഥ ശിഷ്യനെ നൽകിയിരിക്കുന്നു. അദ്ദേഹത്തെ ആഖിരിയങ്ങളിൽ നിയോഗിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളായ അള്ളാഹുവിന്റെ ആയത്തുകളെ ഓതിക്കേൽപ്പിക്കൽ, വിശുദ്ധീകരിക്കൽ, ഗ്രന്ഥം പഠിപ്പിക്കൽ, അതിന്റെ തത്വങ്ങൾ പഠിപ്പിക്കൽ എന്നീ പ്രവർത്തനങ്ങൾ വീണ്ടും തുടങ്ങുകയുണ്ടായി. ഈ യഥാർത്ഥ ശിഷ്യനെ അംഗീകരിച്ചവർ തങ്ങളുടെ ഇബാദത്തുകളിലും തങ്ങളുടെ പ്രവർത്തനങ്ങളിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെ അനുസരിച്ച് പിന്തുടരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക അധ്യാപനങ്ങളെ തങ്ങളിൽ നടപ്പിൽ വരുത്തി. ഇതുകണ്ട് അഹമ്മദിയത്തിന്റെ എതിരാളികൾ പോലും ഇപ്രകാരം പറയാൻ നിർബന്ധിതരായി. ഇസ്ലാമിന്റെ ജീവിച്ചിരിപ്പുള്ള മാതൃക ദർശിക്കണമെങ്കിൽ ഇവരെ നോക്കുക. നമ്മുടെ മുതിർന്നവർ സ്ഥാപിച്ച ഉത്തമ സ്ഥാനമാണിത്. അവർ ഇത് മുഖേന എതിരാളികളുടെ വായ അടപ്പിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് ഇസ്ലാമിന്റെ ജീവിത മാതൃക അഹമ്മദിയ ജമാഅത്തിന്റെ അംഗങ്ങളിൽ കാണുക എന്ന് ഏറ്റു പറയിപ്പിക്കുകയും ചെയ്തു. ഇന്നും നമ്മുടെ മുമ്പിലുള്ള വലിയ ലക്ഷ്യം ഇതാണ്. ഇത് മുമ്പിൽ വെച്ചുകൊണ്ടാണ് ലോകത്തിന്റെ നാവിനെ നാം തടയേണ്ടത്. സൽ പ്രവർത്തികളിലൂടെ ലോകത്തിന് ഇസ്ലാമിന്റെ മനോഹര അധ്യാപനത്തിലേക്ക് ആകൃഷ്ടരാക്കണം. നമ്മുടെ ഇബാദത്തുകളും നമസ്കാരങ്ങളും മുഖേന നമ്മുടെ സുജൂദിന്റെ ഇടം കണ്ണീർ തടാമാക്കി മാറ്റി അള്ളാഹുവിന്റെ ഫളുകളെ ആകർഷിപ്പിക്കണം. തങ്ങളോടൊപ്പം സന്താനങ്ങളെയും ഇതിന്റെ കടമകൾ നിറവേറ്റുന്നവരാക്കി മാറ്റി മസ്ജിദുമായി ബന്ധപ്പെടുത്തണം. അപ്പോൾ മാത്രമേ മസ്ജിദിന്റെ നിർമ്മാണത്തിന്റെ കടമകൾ നിറവേറ്റുന്നവരായി നാം മാറുകയുള്ളൂ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം എന്ന ദുആയിൽ നിന്നും അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നവരായി അപ്പോൾ മാത്രമേ നാം മാറുകയുള്ളൂ. കാലത്തിന്റെ ഇമാമിനെ സ്വീകരിച്ചതിന്റെ കടമകൾ നിറവേറ്റുന്നവരായി. അള്ളാഹുവിന്റെ പ്രിയനായ ഹദ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണമായ രീതിയിൽ പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രീതിയെ കരസ്ഥമാക്കി നമ്മുടെ ദുനിയാവും ആഖിറത്തും നേടുന്നവരായി തീരുകയുള്ളൂ. അതുകൊണ്ട് ഈ മസ്ജിദിന്റെ നിർമ്മാണത്തോടൊപ്പം ബലഹീനരായവർ തങ്ങളുടെ മാർഗം ക്ലിപ്തപ്പെടുത്തുക. അത് നമ്മുടെ പ്രതിജ്ഞകളെ പാലിക്കുന്ന മാർഗമാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തെ സത്യപ്പെടുത്തുന്ന മാർഗമാണ്, അള്ളാഹുവിന്റെ പ്രീതിയെ ആകർഷിക്കുന്ന മാർഗമാണ്. ഇതേപോലെ മസ്ജിദുകളിൽ വരുന്നവരും അതിലേക്ക് ശ്രദ്ധിക്കുന്നവരും ഈ കാര്യങ്ങളുടെ ഉന്നത സ്ഥാനങ്ങൾ കരസ്ഥമാക്കുന്നതിനായി തങ്ങളുടെ ഇബാദത്തുകളുടെയും അള്ളാഹുവിനോടുള്ള കടമ നിറവേറ്റുന്നതിന്റെയും ഉന്നത പദവികൾ കരസ്ഥമാക്കുക. ഈ മസ്ജിദ് ഇവിടെയുള്ള ജമാഅത്തിൽ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കുന്നതായി തീരേണ്ടതാണ്. ഞാൻ കരസ്ഥമാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുരുഷന്മാർക്കുള്ള ഈ വലിയ ഹാളിൽ 760 ആളുകൾക്ക് നമസ്കരിക്കാൻ സാധിക്കും. ഇതിനെ എല്ലാ നമസ്കാരത്തിലും നിറക്കാൻ ശ്രമിക്കുക. ഇതേപോലെ സ്ത്രീകൾക്ക് ഉള്ള സ്ഥലത്ത് 560 സ്ത്രീകൾക്ക് നമസ്കരിക്കാൻ സാധിക്കും. മറ്റു ഹാളുകളിൽ 670 ആളുകൾക്ക് നിൽക്കാൻ സാധിക്കും. മൊത്തം ഈ മസ്ജിദിൽ ഏകദേശം 2000 ആളുകൾക്ക് നമസ്കരിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമസ്കരിക്കാൻ സാധിക്കും എന്നതിനെ നമസ്കരിക്കുന്നുണ്ട് എന്നാക്കി നിങ്ങൾ മാറ്റണം. അപ്പോൾ മാത്രമേ മസ്ജിദിന്റെ നിർമ്മാണ ലക്ഷ്യവും ആരാധനയോടുള്ള കടമയും നമുക്ക് നിറവേറ്റാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു നിങ്ങൾക്ക് ഇതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ UK ജമാഅത്ത് ഉൾപ്പെടെ യൂറോപ്പിൽ ഒന്നടങ്കം മസ്ജിദ് നിർമ്മാണത്തിൽ വലിയ ശ്രദ്ധ തിരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മസ്ജിദിന്റെ സൗന്ദര്യവും നമസ്കാരക്കാർ മുഖേനയാണ് പ്രകടമാകുന്നത്. ഞാൻ കണക്കുകളൊക്കെ പരിശോധിച്ചു നോക്കി 2003 മസ്ജിദ് ബൈത്തുൽ ഫുത്ഹ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയുണ്ടായി. അതിനു മുമ്പ് വരെ മസ്ജിദ് എന്ന പേരിൽ മസ്ജിദ് ഫസൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം 14 പുതിയ പള്ളികൾ നിർമ്മിക്കാൻ അള്ളാഹു ജമാഅത്തിന് തൗഫീഖ് നൽകി. ഇവയെല്ലാം ശരിക്കും മസ്ജിദുകളാണ്. കഴിഞ്ഞ 5-8 വർഷം മുമ്പ് വരെ യൂറോപ്പിൽ 13 മസ്ജിദുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാം കൂടി 57 മസ്ജിദുകളായിട്ടുണ്ട്. 44 പള്ളികളുടെ വർധനമാണ് യൂറോപ്പിൽ ഉണ്ടായിട്ടുള്ളത്. വിവിധ നാടുകളിൽ അതിൽ ജർമ്മനിയാണ് ഏറ്റവും മുമ്പിലുള്ളത്. എന്നാൽ അതിന്റെ എല്ലാം സൗന്ദര്യം അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതല്ല, അതിൽ വരുന്ന നമസ്കാരക്കാർ മുഖേനയാണ്. അതുകൊണ്ട് യൂറോപ്യൻ നാട്ടിലുള്ള അഹമ്മദികളോട് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ അഭിമാനം കൊള്ളേണ്ടത് മസ്ജിദ് നിർമ്മിക്കുന്നതിലല്ല, ഇതിനെക്കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പ്രവചിച്ചിട്ടുള്ളതാണ്. ഒരു കാലം വരും, അന്ന് മസ്ജിദുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ ജനങ്ങൾ അഭിമാനം കൊള്ളും. എന്നാൽ ഈ അഭിമാനം കൊള്ളുന്ന ജോലി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പ്രേമിയുമായി തങ്ങളെ ബന്ധപ്പെടുത്തുന്നവരുടെ പ്രവൃത്തിയല്ല. മറ്റുള്ളവർ അഭിമാനിച്ചു കൊള്ളട്ടെ, നാം അഭിമാനം കൊള്ളുന്നത് നമ്മുടെ പള്ളികളുടെ ഹാജർ നില വളരെ വർദ്ധിച്ച് ആ മസ്ജിദുകൾ നമുക്കായി ചെറുതാകുമ്പോഴാണ്. അള്ളാഹു നമുക്ക് ഇതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാനിപ്പോൾ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി നേരിട്ട് ബന്ധപ്പെട്ടവരിൽ ഉണ്ടായിരുന്ന ആരാധനയോടുള്ള താല്പര്യത്തിന്റെയും അവരുടെ നിലവാരത്തിന്റെയും ചില സംഭവങ്ങൾ കേൾപ്പിക്കുന്നതാണ്. ഇവ റിവായത്തുകളിൽ നിന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമസ്കാരത്തിൽ മുഴുകുന്നതുമായി ബന്ധപ്പെട്ട ഈ സംഭവം ശ്രദ്ധിക്കുക. അബ്ദുൽ ഗഫാർ സാഹിബ് ഡെസ്കിയുടെ മകൻ ഹദ്രത്ത് ജാൻ മുഹമ്മദ് സാഹിബ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് മഗ്രിബ് നമസ്കാരം മസ്ജിദ് മുബാറക്കിന്റെ ടെറസിൽ അനുഷ്ഠിക്കുകയായിരുന്നു. അപ്പോൾ മസ്ജിദ് മുബാറക്കിന്റെ മിഹ്റാബിന്റെ പടിഞ്ഞാറ് വശത്ത് നിസാമുദ്ദീൻ സാഹിബിന്റെ വീടിന് മുറ്റത്ത് 89 ആളുകൾ ഹുക്ക വലിക്കുവാനുള്ള സദസ് സംഘടിപ്പിച്ചിരുന്നു. ഇവർ ഹസ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബന്ധുക്കളാണെങ്കിലും കഠിന എതിരാളികളായിരുന്നു. മതത്തോട് വെറുപ്പായിരുന്നു. അള്ളാഹുവിനോട് പോലും നിഷേധമായിരുന്നു. അവരുടെ ആ സദസ്സിൽ മദ്യവും വിളമ്പുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നമസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലിയപ്പോൾ തന്നെ അവർ അവിടെ നിന്ന് ചെണ്ട കെട്ടാൻ തുടങ്ങി. ഗായകർ പാട്ടുപാടാൻ തുടങ്ങി. നമസ്കാരം ശല്യപ്പെടുത്താനാണ് ഇതെല്ലാം ചെയ്തത്. എന്നാൽ ഞങ്ങൾ നമസ്കാരത്തിൽ പൂർണ്ണമായി ലയിച്ചു ചേർന്നിരുന്നു. അവിടെ എന്താണ് നടക്കുന്നത് എന്ന കാര്യത്തിലേക്ക് ശ്രദ്ധയെ പോയിരുന്നില്ല. അവർ വാദ്യമേളങ്ങൾ നടത്തിയെങ്കിലും ഞങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ അവർക്ക് സാധിച്ചില്ല. അതായത് ഹാക്കം അലി സാഹിബ് റളിയല്ലാഹു തആല അൻഹു ബയ്യത്തിന് ശേഷമുള്ള മാറ്റത്തെ സംബന്ധിച്ച് വിവരിക്കുന്നു. ഈ ബയ്യത്തിന് ശേഷം സ്നേഹത്തിൽ വളരെയേറെ എനിക്ക് വർദ്ധനവുണ്ടായി. എല്ലാ മാസവും ഞാൻ ഹുസൂറിന്റെ സമക്ഷം ഹാജരാകുമായിരുന്നു. എന്റെ ജീവിതം ഹദരത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്ദർശനത്തിനായി തീർന്നതുപോലെ ഞാൻ എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു കൊച്ചുപള്ളി നിർമ്മിച്ചു. തഹജ്ജുദ് നമസ്കാരത്തിന് ആ മസ്ജിദിൽ ഞാൻ പോകുമായിരുന്നു. ഇശാ നമസ്കരിച്ച് മസ്ജിദിൽ നിന്ന് തിരിച്ചു വരും. 20-22 മണിക്കൂർ ഞാൻ പള്ളിയിൽ കഴിച്ചുകൂട്ടുമായിരുന്നു. നോമ്പെടുക്കും, ഒരു നേരം ഭക്ഷണം കഴിക്കും. എന്നാൽ വിശപ്പോ ദാഹമോ ഒന്നും ഉണ്ടായിരുന്നില്ല. വിശുദ്ധ ഖുർആൻ പാരായണത്തിലും നമസ്കാരത്തിലും ദുആയിലും ഞാൻ ഈ സമയങ്ങൾ കഴിച്ചുകൂട്ടിയിരുന്നു. വളരെ സന്തോഷവാനായിരുന്നു. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ ദുആ ചെയ്യുകയും അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്താൽ ഉടനെ അതിനുള്ള മറുപടി ലഭിക്കുന്ന അവസ്ഥ വരെ എത്തി. കശ്മീരിലൂടെ എനിക്കറിയാൻ സാധിച്ചു. ഇത് കാരണം അള്ളാഹുവിനോടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും വിശുദ്ധ ഖുർആനോടുമുള്ള സ്നേഹം എനിക്ക് വളരെയധികം വർദ്ധിച്ചു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ എനിക്ക് ആർക്കും വിളക്കാൻ കഴിയാത്ത ദൃഢവിശ്വാസവും കൈവന്നു. ഇവിടെ പലരും വന്നിട്ടുണ്ട്, മുതിർന്നവരാണ്. അവർക്ക് ഇപ്പോൾ വേറെ ജോലിയൊന്നുമില്ല. സമയം പാഴാക്കാതെ അവർ തങ്ങളുടെ ഇബാദത്തുകളിലേക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു നിലവാരമാണ് നാം കരസ്ഥമാക്കേണ്ടത്. ഇവയെല്ലാം നമുക്ക് മാതൃകയാണ്. പീർ മഹമ്മദ് ഹസൻ സായ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, മസ്ജിദ് മുബാറക്കിൽ ആദ്യകാലത്ത് 3 ഭാഗങ്ങളായിരുന്നു. ചെറിയ പള്ളിയാണ്. ഒരു ഭാഗത്ത് 2 സഫുകൾ ഉണ്ടാകും, മുന്നിലും പിന്നിലുമായി. ഒരു സഫിൽ 6 പേരും നിൽക്കും. മസ്ജിദിന് പുറത്ത് വലതുവശത്ത് ചെറിയൊരു മുറ്റമുണ്ടായിരുന്നു. അതിപ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹയുടെ താമസ സ്ഥലമാണ്. ഇതിൽ മലക് ഗുലാം ഹുസൈൻ സാഹിബ്, മുഹമ്മദ് അക്ബർ സാഹിബ് എന്നിവർ റൊട്ടിയും കറിയും പിടിച്ചിരിക്കുമായിരുന്നു. എനിക്ക് മലിക് സാഹിബ് ചെറിയൊരു പ്ലേറ്റിൽ കുറച്ച് ചോറിട്ട് തന്നു, കറിയും റൊട്ടിയും തന്നു. ഞാൻ കുറച്ച് കഴിച്ചപ്പോൾ മൗലവി അബ്ദുൽ കരീം സാഹിബ് നമസ്കരിക്കാൻ തക്ബീർ ചൊല്ലി. ഞാൻ ഭക്ഷണം ഉപേക്ഷിച്ച് മസ്ജിദിലേക്ക് പോകാൻ തുടങ്ങി. ഭക്ഷണം നൽകുന്ന ആൾ പറഞ്ഞു, ഭക്ഷണം കഴിക്കുക, നമസ്കാരം പിന്നീട് അനുഷ്ഠിച്ചാൽ മതി. എന്നിട്ട് പറഞ്ഞു, ഇനി നാളെ ഉച്ചയ്ക്ക് ഭക്ഷണം ലഭിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ വന്നത് ഭക്ഷണം കഴിക്കാനല്ല, നമസ്കാരമാണ് യഥാർത്ഥത്തിലുള്ളത്, അതിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇതും പറഞ്ഞ് ഞാൻ നമസ്കരിക്കാൻ പോയി. ഹക്കീം ഫദ്ലുർ റഹ്മാൻ സാഹിബ് തന്റെ പിതാവ് നബി ബക്ഷ സാഹിബിനെ കുറിച്ച് പറയുന്നു, അദ്ദേഹത്തിന് ഹസ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഒരു പ്രത്യേക ഇഷ്കായിരുന്നു. ആരെങ്കിലും ഹസ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവത്തെ കുറിച്ച് പറയാൻ അപേക്ഷിച്ചാൽ പറയാറുള്ളത്, എന്റെ ഓർമ്മ ശക്തി അത്ര നല്ലതല്ല, ഉസൂറിനെ കുറിച്ച് പറയുന്ന വല്ല കാര്യവും തെറ്റിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അദ്ദേഹം വില്ലേജ് രജിസ്ട്രാർ ആയിരുന്നു. പരിശോധന നാളുകളിൽ ദിവസം മുഴുവനും അതിൻ വിനിയോഗിക്കേണ്ടി വന്നിരുന്നു. അത്യുഷ്ണകാലത്ത് പോലും പരിശോധനക്ക് ചുറ്റിക്കറങ്ങേണ്ടിയിരുന്നു. ഇത് കാരണം എന്തുമാത്രം ക്ഷീണം ഉണ്ടാകുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. എന്നാൽ തഹജ്ജുദിനു വേണ്ടി രാത്രി നിർബന്ധമായി നിൽക്കുമായിരുന്നു. ഞങ്ങളെയും നിർബന്ധിക്കും, റമദാനിൽ കുട്ടികളെയും നിർബന്ധിക്കും. റമദാനിൽ അത്യുഷ്ണകാലത്തും നോമ്പ് കൃത്യമായി നട്ടിച്ചിരുന്നു. തണുപ്പ് കാലത്ത് തഹജ്ജുദ് നമസ്കാരത്തിൽ ഖുർആൻ ഉറക്കെ ഓതുകയും കുട്ടികളെ കൂടെ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം ഖുർആന്റെ ഹാഫിളാണ്. നമസ്കാരം നോമ്പ് കാര്യങ്ങളിൽ എപ്പോഴും ഞങ്ങളെ ഉപദേശിക്കും, അത് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യും. അലസത കാണിച്ചാൽ ദേഷ്യപ്പെടും. വിശുദ്ധ ഖുർആൻ സ്വന്തം പഠിപ്പിച്ചു. പകൽ തന്റെ ജോലി തിരക്ക് കാരണം സമയം കിട്ടാതെ വന്നാൽ രാത്രിയിൽ പഠിപ്പിക്കും. മാതാപിതാക്കൾ ചെയ്യേണ്ട മാതൃകയാണിത്. കുട്ടികളെ തർബിയത്ത് ചെയ്യുന്ന കാര്യത്തിൽ ഈ മാതൃക നാം മുമ്പിൽ വെക്കേണ്ടതാണ്. മാതാപിതാക്കളുടെ ആരാധന ഇവ്വിധമാകുമ്പോൾ കുട്ടികൾ അതിനെ മാതൃകയാക്കുന്നതാണ്. ദീനിൽ നിന്നും അകലുന്ന ഈ നാടുകളിൽ നമ്മുടെ കുട്ടികളും ആ സ്വാധീനത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഈ നാടുകൾ ഇക്കാര്യത്തിൽ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ദീനിൽ സ്വയം നിലനിൽക്കുന്നതോടൊപ്പം നമ്മുടെ പദവിയും ഉയർത്താൻ ശ്രമിക്കേണ്ടതാണ്. ഇതുകൂടാതെ കുട്ടികളെ നോക്കുകയും അവർക്ക് തർബിയത്ത് നൽകുകയും ചെയ്യേണ്ടതാണ്. നിങ്ങൾ സ്വയം അർദ്ധരാത്രി വരെ മുതിർന്നവർ ടിവിയും കണ്ടിരുന്നാൽ, കാരണം ഇങ്ങനെയുള്ള പല ശിക്കായത്തുകളും കംപ്ലൈന്റുകളും എനിക്ക് വരുന്നുണ്ട്, എന്നിട്ടിന് മുമ്പിൽ കുത്തിയിരുന്നാൽ കുട്ടികളെ എന്ത് തർബിയത്ത് ചെയ്യാൻ സാധിക്കും? അതുകൊണ്ട് ഈ നാടുകളിൽ താമസിക്കുന്ന അഹമ്മദികൾക്ക് പ്രത്യേകമായും ലോകത്തുള്ള അഹമ്മദികൾക്ക് പൊതുവായുമുള്ള ഒരു വെല്ലുവിളിയാണിത്. കാരണം ഷെയ്ത്താൻ ഇക്കാലത്ത് തന്റെ കുൽസിത ശ്രമങ്ങളിൽ വളരെയധികം മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. അതിനെ നമുക്ക് നേരിടേണ്ടിയിരിക്കുന്നു. ഇത് അള്ളാഹുവിന്റെ സഹായമില്ലാതെ സാധ്യമല്ല. അള്ളാഹുവിന്റെ സഹായം ആരാധനയിലൂടെയാണ് കരസ്ഥമാവുക. അതുകൊണ്ട് ഇക്കാര്യത്തിലേക്ക് കൂടുതലായി ശ്രദ്ധിക്കുക. ഷെയ്ഖ് നൂറുദ്ദീൻ സാഹിബ് ബയ്യത്തിന് ശേഷമുള്ള അവസ്ഥ വിവരിച്ചുകൊണ്ട് പറയുന്നു, കുറച്ചു കാലത്തിന് ശേഷം ഞാൻ അമൃത്സറിൽ വന്നു. അവിടെ ജോലി കാരണം അലസത പിടിപെട്ടു. ദീനീയ അവസ്ഥ നല്ലതായി തോന്നിയില്ല. ഉഷ്ണകാലമായിരുന്നു, ഉച്ച സമയം ഉറങ്ങുകയായിരുന്നു ഞാൻ. എന്റെ അവസാന നിമിഷമാണെന്ന് എനിക്ക് തോന്നി. സ്വപ്നത്തിൽ കാണുകയായിരുന്നു, അതായത് ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാൻ അവസാന നിമിഷം എത്തി എന്നെനിക്ക് തോന്നി. ഞാൻ ജനങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുന്നു, എന്നാൽ മറുപടി ഒന്നും പറയാൻ കഴിയുന്നില്ല. എന്നെ കുളിപ്പിച്ചു, കഫൻ ധരിപ്പിച്ചു, അങ്ങനെ എന്നെ മറവ് ചെയ്തു. അദ്ദേഹം കശ്മീരിന്റെ ഒരവസ്ഥയിൽ കാണുകയാണ്. മണ്ണിട്ടു, എന്നെ മറവ് ചെയ്ത് ജനങ്ങൾ തിരിച്ചുപോയപ്പോൾ ഖബർ ഇരുവശത്തു നിന്നും എന്നെ ഞെരുക്കിക്കളഞ്ഞു. അത് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ എന്റെ മുമ്പിൽ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് നിൽക്കുന്നു. എന്നെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നോട് ഇതാണോ വാഗ്ദാനം ചെയ്തിരുന്നത്? ഒരു വശത്ത് ഞാൻ വളരെ പ്രയാസം അനുഭവപ്പെടുന്നു, മറുഭാഗത്ത് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്കുകൾ. ഞാൻ കുറെ കരഞ്ഞു. ഞാൻ പറഞ്ഞു, ഹുസൂർ, ഞാൻ മറന്നുപോയതായിരുന്നു, എന്നോട് ക്ഷമിച്ചാലും ഇനി ഞാൻ ഒരിക്കലും ഇതിൽ കുറവ് വരുത്തുന്നതല്ല. അതിൽ സാഹിബ് തിരിച്ചുപോയി. അപ്പോൾ കണ്ണുകൾ തുറന്നു. ആ സമയത്ത് ഞാൻ ഭയവിഹലനും വളരെ പ്രയാസത്തിലുമായിരുന്നു, അത് വിവരിക്കാൻ കഴിയില്ല. കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു, പേടിച്ചു വിറക്കുകയായിരുന്നു. ഉടനെ കിബിലക്ക് നേരെ തിരിഞ്ഞ് നമസ്കരിക്കാൻ തുടങ്ങി. ഒരു കാലം വരെ ഈ സംഭവം എന്നെ വളരെയധികം സ്വാധീനിച്ചു. വേദനയും പ്രയാസവും ഉണ്ടായിരുന്നു. അക്കാലത്ത് വല്ലവരിലും അലസത ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അള്ളാഹു അവരോട് കരുണ ചെയ്തുകൊണ്ട് ഈ രീതിയിൽ അവരെ ഉണർത്തുകയുണ്ടായി. ഇതും അള്ളാഹുവിന്റെ ഒരു സ്നേഹപ്രകടനമാണ്. സ്ത്രീകൾക്കും ഒരു മാതൃകയുണ്ട്. ചില സന്ദർഭങ്ങളിൽ വിവിധ ഒഴികഴികൾ പറഞ്ഞ് നമസ്കാര സമയത്ത് കൃത്യനിഷ്ഠത കാണിക്കാറില്ല അവർ. ചില സ്ത്രീകൾ ഇങ്ങനെയുള്ളവരാണെങ്കിലും മറ്റു ചിലർ പുരുഷന്മാരെക്കാളും നമസ്കാര കാര്യം ശ്രദ്ധിക്കുന്നവരുമുണ്ട്. അതിനകത്ത് മായി കാക്കു സായി പറഞ്ഞാൽ അനുഹ വിവരിക്കുന്നു, ഒരിക്കൽ കുറച്ച് സ്ത്രീകൾ സീഖ്വാനിൽ നിന്നും ഉദൂറിനെ കാണാൻ വന്നു. മാലുവെ കമറുദ്ദീൻ സാഹിബിന്റെ ഉമ്മ എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് നിത്യവും ജോലി കാരണം മഗ്രിബ് നമസ്കാരം ഇഷ നമസ്കാരത്തോടൊപ്പം അനുഷ്ഠിക്കേണ്ടതായി വരുന്നു, എന്ത് ചെയ്യും? ഹദ്റത്ത് സാഹിബിനോട് ഫത്വ ചോദിച്ചാലും ഞാൻ ഉസൂറിനോട് പറഞ്ഞു, ഉസൂർ, കുട്ടികൾ കാരണം സ്ത്രീകൾക്ക് മഗ്രിബ് നമസ്കാരം താമസിച്ച് അനുഷ്ഠിക്കേണ്ടി വരുന്നു, എന്ത് ചെയ്യണം? ഉസൂർ പറഞ്ഞു, ശരിക്കും ശ്രമിച്ചാൽ താമസിക്കുന്ന പ്രശ്നമുള്ളതായി എനിക്ക് തോന്നുന്നില്ല. ഇനി വല്ല നിർബന്ധ സാഹചര്യവും വന്നാൽ സ്ത്രീകൾ ചെയ്യേണ്ടത് ഇഷാ നമസ്കാരം മഗ്രിബിനോടൊപ്പം ജമാക്കുകയാണ് വേണ്ടത്. കാരണം സുബഹിക്ക് മലക്കുകൾ ഇറങ്ങുന്നത് പോലെ മഗ്രിബിന്റെ സമയത്തും മലക്കുകൾ ഇറങ്ങുന്നുണ്ട്. മഗ്രിബ് ഇഷാ നമസ്കാരങ്ങൾ ജമാക്കി നമസ്കരിക്കേണ്ടി വന്നാൽ മഗ്രിബിന്റെ സമയത്ത് ജമാക്കുന്നതാണ് ഉത്തമം. മായി സാഹിബ ഈ റിവായത്തിന് ശേഷം തുടർന്ന് പറയുന്നു, ഇതിനുശേഷം ഞങ്ങൾ മഗ്രിബിന് മുമ്പേ ഭക്ഷണം പാകം ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കും. എന്നിട്ട് മഗ്രിബ് നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കും. ഇതാണ് അവരുടെ മാതൃക. ജമാക്കുവാനല്ല അവർ ശ്രമിച്ചത്. നമസ്കാരം കൃത്യസമയത്ത് അനുഷ്ഠിക്കാൻ എന്തു മാർഗമാണ് അവലംബിക്കാൻ സാധിക്കുക, അതവർ അവലംബിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഉമ്മമാരും കുട്ടികൾക്ക് മാതൃകയായി തീരുക കാര്യത്തിലേക്ക് അവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഹദ്രത്ത് മസീമുൽ ഇസ്ലാത്തു വസ്സലാം പറയുന്നു, ഇസ്ലാം സർവശക്തനും അന്യൂനനുമായ അള്ളാഹുവിനെയാണ് സമർപ്പിക്കുന്നത്. അവനോട് നമുക്ക് ദുആ ചെയ്യാവുന്നതാണ്. വലിയ വലിയ പ്രതീക്ഷകൾ അവനിൽ നിന്നും പൂർത്തിയാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അവൻ സൂറ ഫാത്തിഹയിൽ ദുആ പഠിപ്പിച്ചത്. നിങ്ങൾ എന്നോട് ചോദിക്കുക, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. ഇലാഹി, നിന്റെ വലിയ വലിയ ഫളുകളും അനുഗ്രഹങ്ങളും ഇറക്കപ്പെട്ടവരുടെ മാർഗം നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഈ ദുആ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് ഞങ്ങൾ വിശ്വസിച്ചു എന്ന് മാത്രം പറഞ്ഞ് ഇരിക്കാതെ നിങ്ങൾ പ്രവർത്തന നിരതരാകുക. അള്ളാഹുവിന്റെ സമീപസ്ഥരായവർ കരസ്ഥമാക്കിയ അനുഗ്രഹങ്ങൾക്കായി നിങ്ങളും പരിശ്രമിക്കുക. പറയുന്നു, ആരാണോ യഥാർത്ഥ ആവേശത്തോടും സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും കൂടി അള്ളാഹുവിലേക്ക് പ്രയാണം ചെയ്യുന്നത് അവർ ഒരിക്കലും പാഴായി പോകുന്നതല്ല. അള്ളാഹുവിന്റേതായി തീരുന്നവർക്ക് അള്ളാഹു അവരുടേതായി തീരുന്നു എന്നത് തികച്ചും സത്യമാണ്. എല്ലാ മേഖലകളിലും അള്ളാഹു അവരെ സഹായിക്കുന്നതാണ്. അവരിൽ വളരെയധികം അനുഗ്രഹങ്ങൾ ചൊരിയപ്പെടുന്നു. ഏതുവരെ എന്നാൽ അവരുടെ വസ്ത്രങ്ങളിൽ നിന്ന് പോലും ജനങ്ങൾ അനുഗ്രഹം തേടുന്നതാണ്. അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ദുആ, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പര്യവസാനം എന്തായി എന്ന് നിങ്ങൾ കണ്ണു തുറന്ന് നോക്കുന്നതിന് വേണ്ടിയാണ്. മനുഷ്യൻ ഒരു ജോലി ചെയ്ത് അതിൽ ഒരു നേട്ടവും ലഭിച്ചിട്ടില്ലെങ്കിൽ അവൻ തന്റെ പ്രവർത്തനത്തെ ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. എന്തുകൊണ്ട് നേട്ടം ലഭിച്ചില്ല എന്ന് അവൻ പരിശോധിക്കും. പറയുന്നു, ഇബാദത്തിന്റെ തത്വങ്ങളുടെ രത്നച്ചുരുക്കം ഇതാണ്. അള്ളാഹുവിനെ കാണുന്നുണ്ട് എന്ന നിലയിൽ തന്നെ നിൽക്കുക. ചുരുങ്ങിയ പക്ഷം അള്ളാഹു തന്നെ കാണുന്നുണ്ടെന്ന് കരുതുക. എല്ലാവിധ മാലിന്യങ്ങളിൽ നിന്നും ചുരുക്കിൽ നിന്നും പരിശുദ്ധരായിത്തീരുക. അവന്റെ തന്നെ മഹത്വവും രക്ഷാകർത്തൃത്വവും മാത്രം മനസ്സിൽ കൊണ്ടുവരിക. തിരുനബിയുടെ പ്രാർത്ഥനകളും മറ്റു ദുആകളും കൂടുതലായി ചെയ്യുക. തൗബയും ഇസ്തിഗ്ഫാറും കൂടുതലായി ചെയ്യുക. തന്റെ ബലഹീനതയെ വീണ്ടും വീണ്ടും മുമ്പിൽ കൊണ്ടുവരിക. അങ്ങനെ ആത്മവിശുദ്ധി കൈവരിക്കുന്നതാണ്. അള്ളാഹുമായി സുദൃഢബന്ധം സ്ഥാപിക്കുന്നതാണ്. അവന്റെ സ്നേഹത്തിൽ മുഴുകണം. ഇതാണ് നമസ്കാരത്തിന്റെ രത്നച്ചുരുക്കം. ഇതെല്ലാം തന്നെ സൂറ ഫാത്തിഹയിൽ വരുന്നുണ്ട്. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്നതിൽ തന്റെ ബലഹീനതയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. സഹായത്തിനായി അള്ളാഹുവിനോട് അപേക്ഷിച്ചിരിക്കുകയാണ്. അള്ളാഹുവിനോട് തന്നെ സഹായം തേടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നബിമാരുടെയും റസൂൽമാരുടെയും മാർഗത്തിൽ ചരിക്കാൻ ദുആ ചെയ്യുന്നു. നബിമാരും റസൂൽമാരും മുഖേന ഈ ലോകത്ത് പ്രകടമായ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നതിനായി ദുആ ചെയ്യുന്നു. അവരുടെ മാർഗം പിൻപറ്റിയാൽ അത് ലഭിക്കുന്നതാണ്. തുടർന്ന് ദുആ ചെയ്യുന്നത്, അള്ളാഹുവെ നിന്റെ പ്രവാചകന്മാരെയും റസൂൽമാരെയും നിഷേധിച്ചവരുടെ മാർഗത്തിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ. അവർ അഹങ്കാരത്തോടും ദുഷ്ടലാക്കോടും കൂടി പ്രവർത്തിച്ചു. അത് കാരണം ഈ ലോകത്ത് വെച്ച് തന്നെ ദൈവകോപം അവരിലിറങ്ങി. ചിലർ ഈ ലോകം തന്നെയാണ് തങ്ങളുടെ പരമമായ ലക്ഷ്യമാക്കി മനസ്സിലാക്കിയത്. അവർ സന്മാർഗം ഉപേക്ഷിക്കുകയും ചെയ്തു. അവരിൽ നിന്നും രക്ഷപ്പെടേണമേ. നമസ്കാരത്തിന്റെ യഥാർത്ഥ സ്ഥാനം ദുആ തന്നെയാണ്. ആത്മാർത്ഥത ഉണ്ടായിത്തീരാനും അള്ളാഹുവിനോട് പൂർണ്ണ സ്നേഹം ഉണ്ടായിത്തീരാനും പ്രവർത്തനങ്ങളെ ഫലശൂന്യമാക്കുകയും ചെയ്യുന്ന പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും അതിനോട് വെറുപ്പുണ്ടായിത്തീരാനും റൂഹുൽ ഖുദുസിന്റെ സഹായം ലഭിക്കാനുമായി ദുആ ചെയ്യേണ്ടതാണ്. ഭൗതികമായ ഈ സ്ഥാനമാനങ്ങളെക്കാളും, ധനത്തെക്കാളും, സമ്പത്തിനേക്കാളും, പ്രശസ്തിയേക്കാളും അള്ളാഹു ശ്രേഷ്ഠമായിരിക്കണം. അവനായിരിക്കണം ഏറ്റവും പ്രിയപ്പെട്ടത്. അവനല്ലാതെ മറ്റു കഥകളിൽ പിൻപറ്റാതിരിക്കുക. അവയെക്കുറിച്ച് അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ ഒരു പരാമർശവും ഇല്ല തന്നെ. നമസ്കാരം യഥാർത്ഥത്തിൽ ഒരു ദുആയാണ്. അത് നമുക്ക് പഠിപ്പിച്ചു തന്ന രീതിയിൽ ചോദിക്കുക. ചിലപ്പോൾ നിൽക്കേണ്ടി വരുന്നു, ചിലപ്പോൾ കുമ്പിടേണ്ടി വരുന്നു, സുജൂദ് ചെയ്യേണ്ടി വരുന്നു, എല്ലാം ചെയ്യേണ്ടി വരുന്നു. എന്നാൽ അതിന്റെ പൊരുൾ അറിയാത്തവർ അവർ തൊലിയെയാണ് പിടിക്കുന്നത്. പറയുന്നു, ചിലർ പള്ളികളിൽ പോകുന്നുണ്ട്, നമസ്കരിക്കാറുമുണ്ട്, മറ്റു ഇസ്ലാമിക കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ അള്ളാഹുവിന്റെ സഹായം അവരോടൊപ്പമില്ല. അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒരു മാറ്റം കാണുന്നില്ല. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അവരുടെ ഇബാദത്തുകൾ വെറും പ്രകടനാത്മകമാണ് എന്നാണ്. ഒരു യാഥാർത്ഥ്യവും അതിൽ അടങ്ങിയിട്ടില്ല. ദൈവകൽപ്പനകൾ നടപ്പിൽ വരുത്തുക എന്നത് ഒരു വിത്ത് വിതക്കുന്നത് പോലെയാണ്. അതിന്റെ സ്വാധീനം ആത്മാവിലുണ്ടാകുന്നു. കൃഷിയിടം നനക്കുകയും കഠിനാധ്വാനത്തോടെ അതിൽ വിളവിറക്കുകയും ചെയ്തിട്ടും ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ടും മുള പൊട്ടുന്നില്ലെങ്കിൽ അതിന് ആ വിത്ത് മോശമാണ് എന്ന് ധരിക്കേണ്ടിയിരിക്കുന്നു. ഇബാദത്തിന്റെ അവസ്ഥ ഇത് തന്നെ. ഒരാൾ അള്ളാഹുവിനെ വഹ്ദഹു ലാ ശരീക ലഹു എന്ന് മനസ്സിലാക്കുകയും നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും കഴിവിന്റെ പരമാവധി ദൈവകൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹുവിന്റെ പക്കൽ നിന്ന് പ്രത്യേകമായ ഒരു സഹായവും അവർക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അവൻ വിതക്കുന്ന വിത്ത് മോശമാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഈ നമസ്കാരം അനുഷ്ഠിച്ചുകൊണ്ടാണ് പലരും ഖുതുബീങ്ങളും അബദാലിയങ്ങളും ആയിട്ടുള്ളത്. എന്നാൽ നിങ്ങൾക്കെന്ത് പറ്റി? നിങ്ങൾ ഇത് അനുഷ്ഠിച്ചിട്ടും ഒരു ഗുണവും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഏതെങ്കിലും മരുന്ന് ഉപയോഗിക്കുമ്പോൾ ഒരു ഗുണവും അതുകൊണ്ടില്ലെങ്കിൽ ഈ മരുന്ന് ശരിയല്ല എന്ന് സമ്മതിച്ചേ മതിയാകും. ഈ അവസ്ഥ തന്നെയാണ് നമസ്കാരത്തിന്റേതും. ഈ സന്ദേശം മനസ്സിലാക്കുന്നവരാക്കി അള്ളാഹു നമ്മെ മാറ്റട്ടെ. ഇതനുസരിച്ച് തങ്ങളുടെ ജീവിതം നയിക്കുന്നവരായി നാം മാറട്ടെ. അള്ളാഹു നമുക്ക് യഥാർത്ഥ രീതിയിലുള്ള ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അവന്റെ പ്രീതി കരസ്ഥമാക്കുന്നവരായി നാം മാറട്ടെ.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر